ഇത് SBS റേഡിയോ മലയാളം.
കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമാണ് സുവർണ ചകോരം അഥവാ ഗോൾഡൻ പെസന്റ്. ഈ പുരസ്കാരം ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ ഒരു മലയാള ചിത്രത്തിന് ലഭിച്ചു. ഈ വെള്ളിയാഴ്ച അവസാനിച്ച ചലച്ചിത്രോത്സവത്തിൽ ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ ഗോൾഡൻ പെസന്റ് സ്വന്തമാക്കി. ഗോൾഡൻ പെസന്റ് അടക്കം 4 സുപ്രധാന പുരസ്കാരങ്ങളാണ് മേളയിൽ ഒറ്റാൽ സ്വന്തമാക്കിയത്. മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ജയരാജ് SBS പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ജയരാജ്, സ്വാഗതം.
സന്തോഷം.
ആദ്യമായി കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ 20 വർഷങ്ങൾ തികഞ്ഞ ദിവസം തന്നെ, ആ തികഞ്ഞ മേളയിൽ തന്നെ താങ്കൾക്ക് 4 പുരസ്കാരങ്ങൾ, അതും സുവർണ ചകോരം അടക്കമുള്ള 4 സുപ്രധാന പുരസ്കാരങ്ങൾ കിട്ടിയിരിക്കുന്നു. എന്തു തോന്നുന്നു?
ഇതൊരു സ്വപ്നങ്ങൾക്കൊക്കെ അപ്പുറം, അല്ലെങ്കിൽ ഒരു ചിന്ത പോലും വരാത്ത അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ജീവിതത്തില് ഇതുവരെയുള്ള സിനിമാ ജീവിതത്തില് അവാർഡുകൾ ആഗ്രഹിക്കും, പക്ഷെ അതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ഇത് ഒരു തരത്തിലും, അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും വരാത്ത രീതിയിൽ എല്ലാ അംഗീകാരങ്ങളും, ഏറ്റവും മികച്ച ചിത്രം, അതിനെക്കാട്ടിലും പ്രേക്ഷകരുടെ അവാർഡ്, അതോടൊപ്പം തന്നെ ക്രിട്ടിക്സിന്റെ അവാർഡ്, എല്ലാം കൂടെ ചേർന്ന് ഒരു സിനിമയ്ക്ക് വരിക എന്ന് പറയുമ്പോൾ അതൊരു എന്താണ്, അവിശ്വസനീയമായ
കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഇതുവരെ അത്തരം ഒരു ചിത്രത്തിനും ഇതുവരെ അങ്ങനെ ബഹുമതി ഉണ്ടായിട്ടില്ല.
അതുണ്ട്, ശരിയാണ്. അത് ഇതുവരെ ഒരുപക്ഷെ ആദ്യത്തെ അംഗീകാരമാണ്.
ജയരാജ് എന്ന മലയാള സംവിധായകന് മറ്റൊരു കാര്യം കൂടി രാജ്യാന്തര ചലച്ചിത്ര മേളയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. 2000 കരുണം എന്ന ചിത്രത്തിന് തലനാരിഴയ്ക്കാണ് ഇതേ പുരസ്കാരം സുവർണ ചകോരം നഷ്ടമാകുന്നത്. അന്ന് ജൂറിയുടെ പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു മലയാള സിനിമ കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ അവാർഡിന്റെ പ്രധാന മത്സര വിഭാഗത്തിലെ അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെടുന്നതോ കിട്ടുന്നതോ ആയത് ജയരാജിന്റെ തന്നെ ചിത്രത്തിനാണ്. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഒരു സുപ്രധാന വ്യക്തിയായി ജയരാജ് മാറിയിരിക്കുന്നു.
എന്റെ ഏറ്റവും വലിയ രസം, 2000 സുവർണ മയൂരം ഡൽഹിയിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, അവിടെ കരുണം എന്ന സിനിമയ്ക്ക് കിട്ടി. ഇപ്പൊ 15 കഴിഞ്ഞിട്ട് നമുക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച, അല്ലെങ്കിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആർലി അവാർഡ് കിട്ടുമ്പോ ഒരു എന്താണ്, ഒരു ഭാഗ്യം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ.
ഒറ്റാൽ എന്ന സിനിമയെ കുറിച്ച് ഒന്ന് പറയുമോ ഓസ്ട്രേലിയ പ്രേക്ഷകർക്ക് വേണ്ടി?
ഒറ്റാല് ശരിക്കും ആന്റൺ ചെഖോവിന്റെ വാങ്ക എന്ന കഥ, ഒരു ഇന്ത്യൻ അഡാപ്റ്റേഷൻ, ഇന്ത്യൻ പശ്ചാത്തലത്തില് പറഞ്ഞതാണ്. പക്ഷെ അത് പ്രമേയം ബാലവേലയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് ബാലവേല. നമ്മൾ കണ്ടിട്ടും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നടന്നു പോകുന്ന, അല്ല കണ്ടുപോകുന്ന ഒരു വലിയൊരു കാഴ്ചയാണത്. അപ്പൊ അതിന്റെ ആ പ്രമേയം വളരെ ശക്തമായിട്ട് ആവിഷ്കരിച്ചതിന്റെ ആ സിനിമയിലൂടെ പറഞ്ഞ വികാരം വളരെ ശക്തമായി ജൂറി മെമ്പേഴ്സിലേക്കും എത്തിയതിന്റെ പ്രതിഫലനമാണ് ഒരുപക്ഷെ എല്ലാ ജൂറി മെമ്പേഴ്സിനും ഒരുപോലെ ഈ സിനിമ ഇഷ്ടമായതും അവര് ഈ സിനിമയ്ക്ക് അംഗീകാരം നൽകിയത്.
ഈ സിനിമയുടെ കഥയുടെ മൂലകഥ ആന്റോൺ ചെക്കോവിന്റെ കഥയാണ്, റഷ്യൻ പശ്ചാത്തലത്തിലുള്ളതാണ്. പക്ഷെ അതിലേക്ക് കേരളത്തിലെ ഒരു പശ്ചാത്തലം കയറി വരുന്നുണ്ട്. ആ പശ്ചാത്തലം താങ്കൾക്ക് വളരെ പരിചിതമായ ഒരു സ്ഥലത്തു നിന്നാണ്. അതൊരു പക്ഷെ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ താങ്കൾ തെരഞ്ഞെടുത്തതായിരിക്കാം അല്ലേ?
അത് കാരണം കുട്ടനാടൻ പശ്ചാത്തലം ഏതൊരു മലയാളിക്കും എനിക്ക് തോന്നുന്നു കണ്ടിട്ടുണ്ടാവണം. എനിക്ക് കൂടുതൽ അറിയാം, കാരണം എന്റെ വീടിന്റെ അടുത്ത് കോട്ടത്താണ് എന്റെ വീട്. എന്റെ വീടിന്റെ അടുത്താണ് കുട്ടനാടൻ പാടശേഖരങ്ങൾ തുടങ്ങുന്നത്. അതായത് കുമരകം ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കാണും, പലപ്പോഴും കണ്ടിട്ടുണ്ട്, എവിടെ നിന്നോ കൊയ്ത്ത് കഴിയുമ്പോൾ ഒരുപറ്റം താറാവുകളുമായിട്ട് വരുന്ന ചില ആൾക്കാരെ കാണാറുണ്ട്. പക്ഷെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കുമായിരിക്കും, പക്ഷെ അവരെവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. അങ്ങനെ ആയിരക്കണക്കിന് തറാവുകളുമായി ഒരു കൊയ്ത്തുകാലം കഴിഞ്ഞ് വന്നിറങ്ങുന്ന ഒരു പാവം ഒരു തറാവുകാരനും അയാളുടെ കൊച്ചുമകനും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഈ അന്തരീക്ഷം, ഈ പ്രകൃതി, ഇതൊക്കെ വിസ്മയിപ്പിക്കുന്ന തരത്തില് എങ്ങനെയൊക്കെയോ ഈ സിനിമയിൽ ചേർന്നിട്ടുണ്ട്, വന്നു ചേർന്നിട്ടുണ്ട്. ഇത് വളരെ അപൂർവ, ലോകത്തില് മറ്റ് നാടുകളിൽ നിന്നൊക്കെ ഒരുപക്ഷെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ അവരൊക്കെ, അതൊക്കെയാണ് ഒരുപക്ഷെ ഈ സിനിമയുടെ പ്രത്യേകതയായിട്ട് എനിക്ക്
തോന്നുന്നത്. കൊച്ചുങ്ങളെ ഓരോ പണിക്ക് പോണം, കാശത്തിന് ഉണ്ടാക്കണെന്നറിയോ.
കളം പിരിഞ്ഞേ കളി കഴിഞ്ഞേ, കളം പിരിഞ്ഞേ കളി കഴിഞ്ഞേ, കളം പിരിഞ്ഞേ കളി കഴിഞ്ഞേ.
പഠിക്കാൻ പോയാൽ കൃഷ്ണത്തിന് വരാൻ പറ്റത്തില്ലല്ലോ. ഇത് നല്ല ചേലായി, ഇനി താറാക്കളെ വിട്ടിട്ട് എങ്ങനെ വരാൻ.
മറ്റൊരു കാര്യം, ഈ പ്രൊഫഷണൽ അല്ലാത്ത നടീ നടന്മാരെ ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേക നാക്ക് ജയരാജ് എന്ന സംവിധായകനുണ്ട്. കാരണത്തില് വാവച്ചൻ, അങ്ങനെ ജയരാജിന്റെ നിരവധി സിനിമകളിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുമരകം വാസുദേവനും അശാന്തും, അതെങ്ങനെയാണ് ഇത് ഇത്തരം ഒരു 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 രീതിയിലേക്ക് വന്നത്? മറ്റാരും ധൈര്യപ്പെടാത്ത ഒരു കാര്യം കൂടിയാണ്.
ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു, ഞാൻ ശരിക്കും ഇഷ്ടപ്പെടുന്നത് കഥ റിയൽ സാധാരണ ജീവിതത്തിൽ നിന്ന് കാണുന്ന നമ്മളെ കഥാപാത്രങ്ങൾക്ക് യോജിച്ച മുഖങ്ങളും രൂപസാദൃശ്യവും ഉള്ളവരാണ്. കാരണം അതിന്റെ ഒരു പ്രത്യേകത ഇവരിലുള്ള ഒരു എന്താണ്, ഒരു വളരെ സത്യസന്ധമായ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള അവരുടെ ജെസ്റ്റേഴ്സും അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസും ഒക്കെ നമുക്ക് കഥയോടോ കഥാപാത്രത്തിനോടോ വളരെയധികം ചേർന്ന് നിൽക്കും. മറ്റേതൊരു എക്സിസ്റ്റിംഗ് ആക്ടറെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട്, കാരണം അവരുടെ നിന്ന് അവരിൽ കാലാകാലങ്ങളായി വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് ദുർമേധസ് എന്ന് തന്നെ പറയാം. അത് മുഴുവൻ പൊളിച്ചു മാറ്റി അവരിൽ നിന്ന് യഥാർത്ഥ മനുഷ്യനെ പുറത്തെടുക്കണം നമ്മൾ. എന്നിട്ട് വലിയൊരു പരിശ്രമത്തിന്റെ പുറകിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് എനിക്ക് വളരെ ഇഷ്ടവുമാണ്. അവര് പോലും അറിയാതെ അവരെ എക്സ്പ്ലോർ ചെയ്തെടുക്കാന്ന് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക്. അവരെ ഒരു കംഫോർട്ടബിൾ സോണിൽ എത്തിക്കുക, അവരിൽ നിന്ന് അവരുടെ ഏറ്റവും നല്ല എക്സ്പ്രഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അതാണ് കുമരകം വാസവനും വാവച്ചനും ഉൾപ്പെടെയുള്ള എല്ലാ എന്താണ് എന്റെ സിനിമയിലെ പുതുമുഖ നടന്മാരും ചെയ്തിട്ടുള്ളത്.
ഈ പണി വേണ്ടെന്ന് വെച്ചതാ എന്റെ മകളും മകനും പോയി, പിന്നെ ഇങ്ങനെ ഓർത്ത
രണ്ടും കൂടെ ചാവാൻ മാത്രം എന്നതായിരുന്നു പ്രശ്നം.
പടക്ക കമ്പനിക്കാരൻ അവനെ പൊന്നു പോലെ നോക്കും, നല്ല ശമ്പളവും കൊടുക്കും.
ജോലിക്കെന്ന് പറഞ്ഞാൽ അവൻ വരത്തില്ല, പഠിക്കാനാ ഇഷ്ടം.
ഈ മലയാളത്തിലെ മികച്ച കളക്ഷൻ നേടിയിട്ടുള്ള അല്ലെങ്കിൽ മികച്ച ജനപ്രീതി നേടിയിട്ടുള്ള സിനിമകളും മികച്ച കലാമേന്മയുള്ള സിനിമകളും ഒക്കെ എടുത്താൽ ഇതിന് രണ്ടിലും വരുന്ന ഒരു പേരാണ് ജയരാജൻ. എങ്ങനെയാണ് ഈ മെയിൻ സ്ട്രീം സിനിമയും പാരലൽ സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി?
ഇത് ശരിക്കും ഞാൻ ഈ രണ്ട് തരത്തിലുള്ള സിനിമകളും കണ്ടു വളർന്നതാണ്. രണ്ട് സിനിമകളും ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ട് തരത്തിലുള്ള സിനിമകളും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോ 4 പ്രധാനപ്പെട്ട അവാർഡുകൾ എന്നിൽ തരുന്ന ഉത്തരവാദിത്തം ഒരുപക്ഷെ ഞാൻ കൊമേഴ്ഷ്യൽ മെയിൻ സ്ട്രീം സിനിമകൾ ഇനിയും ചെയ്യണോ എന്നുള്ളൊരു പുനഃചിന്തനം എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. കാരണം ഇതൊരു ഒരു വളരെ വലിയ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ സിനിമകൾ കാണുകയും നമ്മളുടെ അംഗീകാരങ്ങൾ കണ്ടു വളരുന്ന പുതിയ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് അതിനോടൊരു എന്താണ്, ഈ സമൂഹത്തിനോട് ചരിത്രത്തിനോട് ഒരു കടപ്പാടുണ്ട്.
പക്ഷെ അതിനകത്തൊരു ഒരു ഒരു പ്രത്യേകതയുള്ളത്, ജയരാജിന്റെ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വ്യത്യസ്തതയാണ്. ഒരു സിനിമ മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നോക്കുന്നു. ഇപ്പോ ആദ്യം വിദ്യാരംഭത്ത് തുടങ്ങിയാൽ പിന്നീട് ജോണി വാക്കർ വരുന്നു, ദേശാടനം വരുന്നു, തിളക്കം വരുന്നു, ഫോർ ദ പീപ്പിൾ എത്തുമ്പോഴേക്കും അതുവരെ മലയാളം സിനിമ തന്നെ കണ്ടിട്ടില്ലാത്തൊരു സ്വഭാവത്തിലുള്ള സിനിമ വരുന്നു. പിന്നെ ലൗഡ് സ്പീക്കർ വരുന്നു, വീണ്ടും ഒറ്റാലിലേക്ക് പോകുന്നു. അങ്ങനെ വ്യത്യസ്തമായ ശൈലികളിലേക്കും വ്യത്യസ്തമായ രീതികളിലേക്കും പോകാനുള്ള ഒരു ശേഷിയും കൂടെ ഉണ്ട്. അപ്പൊ ആ വ്യത്യസ്തത ഉപേക്ഷിക്കുകയാണെന്നാണോ?
അതല്ല, ഞാൻ ഒരു കാലം, വലിയൊരു കാലം, 25 വർഷമാകാൻ പോകുന്നു. അപ്പൊ ഈ കാലത്ത് ഒരുപാട് പരീക്ഷണങ്ങള്, ഒരുപാട് നല്ല സിനിമകൾ, ഒരുപാട് ചീപ്പ് സിനിമകൾ, ഒരുപാട് വിജയിച്ച ചിത്രങ്ങള്, പരാജയപ്പെട്ട ചിത്രങ്ങള് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഓരോ അപ്സ് ആൻഡ് ഡൗൺസും എന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇനിയും ഇത്രയും കാലം കഴിഞ്ഞില്ലേ, അങ്ങനെയുള്ളൊരു
മറ്റൊരു കാര്യം കൂടി അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ജയരാജിന്റെ സിനിമകളിൽ ഈ പറയുന്ന വ്യത്യസ്തതകളൊക്കെ ഉള്ളപ്പോഴും ഒരു കാര്യം എല്ലാ സിനിമകളിലും കോമൺ ആയി കണ്ടിട്ടുണ്ട്, അത് സിനിമയുടെ സംഗീതമാണ്. എങ്ങനെയാണ് സംഗീതം സിനിമയെ ഇത്രയും സിനിമാറ്റിക്കായി സംഗീതം ഉപയോഗിക്കാനുള്ള ഒരു ശീലത്തിലേക്ക് വന്നത്?
അത് ഭരതേട്ടനിൽ നിന്ന് കിട്ടിയതാണ് സംഗീതവും, അതുപോലെ തന്നെ ഈ ഒരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ സോറി പുതുമുഖ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ധൈര്യവും, അതേപോലെ തന്നെ വിഷ്വൽ ബ്യൂട്ടി അല്ലെ നിറങ്ങള് സംഗീതത്തിന്റെ ഒരു ഒരു എന്താണ് എല്ലാ തരത്തിലും നമ്മളെ ഫോണ്ട് ചെയ്യുന്ന ശീലത്തെ ഭരതേട്ടൻ കിട്ടിയതാണ്. സോ അവിടെ ഭരതേട്ടനോടുള്ള കുറെ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
വളരെയധികം നന്ദി ജയരാജ്. ഓസ്ട്രേലിയയിലുള്ള മലയാളികളോട് ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്തിയതിന് നന്ദി.
സന്തോഷം.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.